കർത്താവ് ഒരുക്കിയ ഈ മനോവസമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം കർത്താവിലുള്ള സന്തോഷത്തെ കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. കർത്താവിലെ സന്തോഷം നമ്മുടെ ബലമാണെന്നും അതിനോട് ബന്ധപ്പെട്ട ഏഴ് വാക്യങ്ങൾ നമ്മൾ ചിന്തിപ്പാനായിട്ട് ദൈവം നമ്മെ ശക്തീകരിച്ചു. ഇന്ന് അതിന്റെ ബാക്കിയായിട്ട് ക്രിസ്തുവിലുള്ള ക്രിസ്തീയ സന്തോഷത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ മാത്രം പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, സന്തോഷം എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കരുത് പ്രശ്നങ്ങളൊന്നുമില്ലാത്ത ഒരു ജീവിതമാണ് സന്തോഷ ജീവിതം. ചിന്തിക്കരുത്. ഞാൻ ഈ കൂട്ടായ്മയിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നവരായി കണ്ടത് പലപ്പോഴും ഏറ്റവും പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. ഏറ്റവും ദുഃഖിച്ചിരിക്കുന്നത് പലപ്പോഴും കണ്ടിരിക്കുന്നത് സാധാരണ ചില കാര്യങ്ങളിലൂടെ. എന്താണ് വ്യത്യാസം? കഴിഞ്ഞ ആഴ്ചയിൽ എന്നെ ബലപ്പെടുത്തിയൊരു ഗാനം ഞാൻ കുമിളിയിലെ ചർച്ചിലും പാടിയിരുന്നു. പഴയ ഒരു പാട്ടുകാരനായിരുന്ന KV സൈമൺ അദ്ദേഹം ഇങ്ങനെ എഴുതി, നിന്നെ കാണും ജനങ്ങൾക്ക് പിന്നെ ദുഃഖമൊന്നുമില്ല. ഹല്ലേലൂയ. ദാറ്റ് ഇസ് എ റീസൺ. ഒരു വ്യക്തി എത്ര ദുഃഖത്തിലായിരുന്നാലും കർത്താവിനെ കാണുന്ന വ്യക്തിക്ക് പിന്നെ ദുഃഖമൊന്നുമില്ല. അടുത്തത് നമ്മൾ കാണുന്നുണ്ട് മഗ്ദലക്കാരത്തി മറിയ. അവൾ വളരെ ഡൗൺ ആയിരുന്നെങ്കിലും കർത്താവിനെ കണ്ടതോടുകൂടി അവിടെ എല്ലാ ദുഃഖവും അവസാനിച്ചു. ശമര്യക്കാരി സ്ത്രീ ജീവിതം തകർന്ന് തരിപ്പണമായവളാ, ഇച്ചിരി വെള്ളം എടുക്കാൻ വന്നതാ. പക്ഷെ കർത്താവിനെ കണ്ടപ്പോൾ അവളുടെ ദുഃഖം തീർന്നുപോയി. ശിഷ്യന്മാര് ഇനി യാതൊരു ഹോപ്പും ഇല്ല എന്ന് പറഞ്ഞ് അടച്ചിട്ട് മുറിക്കാതിരുന്നപ്പോൾ അവരുടെ മധ്യത്തിലേക്ക് കർത്താവ് ഇറങ്ങി വന്നുകൊണ്ട് അവരെ സമാധാനമെന്ന് പറഞ്ഞപ്പോൾ ബൈബിൾ എഴുതിയിരിക്കുന്നു കർത്താവിനെ കണ്ടതുകൊണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. ആ ഗാനത്തിന്റെ ഒന്ന് രണ്ട് വരികൾ പാടി ദൈവനത്തിലേക്ക് കടക്കാൻ അറിയാവുന്നവർ ചേർന്ന് പാടുക. അതിന്റെ ആദ്യത്തെ സ്റ്റാൻസ, ആദ്യത്തെ ലൈൻ ചിലപ്പോൾ പുതിയ തലമുറയ്ക്ക് പരപരമേശ എന്ന് പറഞ്ഞാൽ ഉന്നതനായിരിക്കുന്ന ദൈവമേ വരോ എന്ന് പറഞ്ഞാൽ ഗിവ് യുവർ ഗിഫ്റ്റ്സ് ലോർഡ്. കർത്താവെ, നിന്റെ ഗിഫ്റ്റ് നീ എനിക്ക് തരണം. ആ നീ എത്ര എന്റെ രക്ഷയുടെ. ഈ പാട്ട് എത്ര പേർക്ക് അറിയാം? കേട്ടിട്ടുള്ളവരുടെ കൈ ഓ, വളരെ വളരെ ചുരുക്കം ആളുകളെ കേട്ടുള്ളൂ. ഓക്കെ, സോ വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ സോങ് നമുക്ക് ചേർന്ന് പാടി. ദൈവത്തെ ഒന്ന് അതിന്റെ അർത്ഥം മനസ്സിലാക്കണം. ആ നമുക്ക് ചേർന്ന് പാടാം. സ്തോത്രം.
പരപരമേശ വരമരുളീശ നീ എത്രയും രക്ഷാസ്ഥാനം. പരപരമേശ വരമരുളീശ നീ എത്രയും രക്ഷാസ്ഥാനം. നിന്നേ കാണും ജനങ്ങൾക്ക് പിന്നെ ദുഃഖമൊന്നുമില്ല. നിന്നെ കാണും ജനങ്ങൾക്ക് പിന്നെ ദുഃഖമൊന്നുമില്ല. പരപരമേശ വരമരുളീശ നീ എത്രയും രക്ഷാസ്ഥാനം. പരപരമേശ വരമരുളീശ നീ എത്രയും രക്ഷാസ്ഥാനം. എല്ലാ നടത്തിപ്പും എന്റെ ഭാഗ്യമേവല്ലോ. നിന്റെ എല്ലാ നടത്തിപ്പും എന്റെ ഭാഗ്യമേവല്ലോ. പരപരമേശ വരമരുളീശ നീ എത്രയും രക്ഷാസ്ഥാനം. ആദിങ്കൽ കൈപ്പായിലും അന്ത്യമോത്രെ. ആദിങ്കൽ കൈപ്പായിലും അന്ത്യമോ മധുരവത്രെ. പരപരമേശ വരമരുളീശ നീയത്രയും രക്ഷാസ്ഥാനം. കാർമേഘത്തിനുള്ളിലുന്ന നിന്നും സൂര്യശോഭ കാണും. കാർമേഘത്തിനുള്ളിലുന്ന നിന്നും സൂര്യശോഭ കാണും. പരപരമേശ വരമരുളീശ നീ എത്രയും രക്ഷാസ്ഥാനം. സന്ധ്യയിങ്കൽ വീണാപരവും സന്തോഷമോ ശസിങ്കലും. സന്ധ്യയിങ്കൽ വീണാപരവും സന്തോഷമോ ശസിങ്കലും. പരപരമേശ വരമരുളീശ നീ എത്രയും രക്ഷാസ്ഥാനം. നിന്നോടൊന്നിച്ചുള്ളവ വാസം എന്റെ കണ്ണീർ തുടച്ചിടും നിന്നോടൊന്നിച്ചുള്ള വാസം എന്റെ കണ്ണീർ തുടച്ചിടും മരവരവേശ വരമരുളേശ നീർത്തേവൻ രക്ഷാസ്ഥാനം ശോഭമൂലം എന്റെ ദുഃഖം തീർന്നു പോകും നിന്റെ മുഖശോഭമൂലം എന്റെ ദുഃഖം തീർന്നു പോകും പരമരവേശ വരമരുളീശ നീയത്രേയം രക്ഷാസ്ഥാനം പരമരവേശ വരമരുളീശ നീയത്രേയം രക്ഷാസ്ഥാനം
കർത്താവിനെ കാണുമ്പോൾ ദുഃഖം തീർന്നു പോകുന്നവരുടെ കരങ്ങൾ വിട്ടിന്ന് കർത്താവിനെ ശ്രദ്ധിക്കാമോ? ഹാലലൂയ്യ. നമ്മുടെ ദുഃഖം തീർന്ന് നമ്മുടെ പ്രശ്നം മാറുമ്പോഴല്ല, കർത്താവിനെ കാണുമ്പോഴാണ് നമ്മുടെ എല്ലാ ദുഃഖങ്ങളും തീർന്നു പോകുന്നത്. ഹാലലൂയ്യ. നിന്റെ മുഖശോഭ മൂലം, കർത്താവിന്റെ മുഖത്തിന്റെ സൗന്ദര്യത്തിന്റെ തേജസ് മൂലം നമ്മുടെ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്നെണ്ണുവാൻ തക്കവണ്ണമുള്ള ആത്മാവിന്റെ ശക്തിയും ബലവും നമ്മുടെ മേൽ വർദ്ധിച്ചു വർദ്ധിച്ചു വരും. കാരണം ബൈബിൾ പറയുന്നു, അതെ, നീതിമാന്റെ പാത പ്രഭാതത്തിന്റെ വെളിച്ചം പോലെയാണ്, അത് നട്ടിച്ചവരെ ശോഭിച്ച് ശോഭിച്ച് വരുന്നത്. ഞാൻ വിശ്വസിക്കുന്നു, കർത്താവിനെ ഫോളോ ചെയ്യുന്ന ഏത് ദൈവവേദനയും പിശാച് ഏതൊക്കെ കാര്യങ്ങളെ ഡൗൺ ആക്കാൻ ശ്രമിച്ചാലും അവന്റെ തേജസ് വർദ്ധിക്കുകയുള്ളൂ. ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഹാലലൂയ്യ. ഈ പ്രത്യാശയും ഈ ധൈര്യവും നമ്മുടെ ഹൃദയത്തിൽ അതെ ഉണ്ടായിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ദിവസം ഞാൻ ബാങ്കിലെ കാനറ ബാങ്ക് കല്യാൺ നഗറിലെ ഒരു ക്യൂവിൽ നിന്നപ്പോൾ എന്റെ തൊട്ടു മുമ്പിലുള്ള മിടുക്കനായ സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ തന്റെ മൊബൈലിൽ വലിയ മൊബൈൽ എന്തോ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഞാനിങ്ങനെ ജസ്റ്റ് നമ്മുടെ തൊട്ടു മുമ്പ് നിന്നുകൊണ്ട് ഞാൻ യാദൃശ്ച വെച്ചാൽ കണ്ടു, യേശയ പ്രവചനം 10-ാം അധ്യായം, അശൂരിന്റെ മേൽ നിന്ന് മുഖം നീങ്ങിപ്പോകുന്നതിനെ കുറിച്ച് അനേക വെർഷൻസ് മാറി മാറി അവൻ എന്റെ തൊട്ടു മുമ്പിലാണ് ക്യൂവിലുള്ളത്, അവൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ചോദിച്ചു, ബ്രദർ വാട്ട് ഈസ് യുവർ നെയിം? അവൻ പറഞ്ഞു, എന്റെ പേര് സം ഹിന്ദി നെയിമാണ്, സം ചോപ്ര എന്ന് മാത്രമേ ഞാൻ ഓർക്കുന്നുള്ളൂ. ഞാൻ ചോദിച്ചു, നിങ്ങള് ജനിച്ചപ്പോ തന്നെ ക്രിസ്ത്യനായിട്ടാണ് ജനിച്ചത്? ഇല്ല, എന്റെ ചേട്ടൻ പഞ്ചാബിൽ നിന്ന്, അതെ, നോർത്ത് ഇന്ത്യയിലെ ഏതോ ഒരു പട്ടണം, ഞാൻ മറന്നപ്പോ, അവിടേക്ക് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഒരാള്, അത് ശക്തന്മാരായ ഹിന്ദുക്കളായിരുന്ന ഞങ്ങളോട് ഒരാള് ട്രെയിനിൽ വെച്ച് സുവിശേഷം പറഞ്ഞ് എന്റെ ചേട്ടൻ രക്ഷിക്കപ്പെടാൻ അടിയായി തീർന്നു. അങ്ങനെ ഞങ്ങളുടെ കുടുംബം മുഴുവനും കർത്താവിനെ 8 വർഷങ്ങൾക്ക് മുമ്പ് അറിയാൻ ഇടയായി തീർന്നു. ഹാലലൂയ്യ. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും അവൻ തന്റെ പഠനം തുടരുക. ഞാൻ പറഞ്ഞു, സഹോദര, അതെ, നമ്മുടെ കർത്താവ് വരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, Let him come. അവൻ വേഗം വരുമാറാകട്ടെ. ഹാലലൂയ്യാ. പ്രിയമുള്ളവർ, എനിക്ക് വളരെ സന്തോഷം തോന്നി. അതിശയം എന്ന് പറയട്ടെ, ഇവന്റെ ചെക്ക് കൊടുത്തിട്ട് അത് ക്യാഷ് ആയിട്ട് കൈമാറ്റം ചെയ്യുന്നതിനിടയിൽ പോലും അവൻ യെശയ്യാ പ്രവചനം 10-ാം അധ്യായത്തിലെ കർത്താവിന്റെ വചനത്തോട് ബന്ധപ്പെട്ട ആ വചനം, അതെ, അവർ ശക്തന്മാരായ രാജസ്ഥാനിലെ പുരാതന കുടുംബത്തെ ജനിച്ചു വളർന്നവൻ കർത്താവിന്റെ വരവിനെ കുറിച്ച് ബാംഗ്ലൂർ പട്ടണത്തെ തിരക്കേറിയ ബാങ്കിന്റെ ക്യൂവിൽ നിന്നും വചനം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഭയപ്പെടുകയാണ്. ബൈബിൾ പറയുന്നു, മുണ്ടന്മാരും പിണ്ടന്മാരും എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ഞാനും നിങ്ങളും ഒരുങ്ങിയില്ല എങ്കിൽ, അതെ, ദാവീദിന്റെ വീടുപോയ കൂടാരത്തെ പണിയുന്ന സർവശക്തനായിരിക്കുന്ന ദൈവം വീടുപണിക്കർ തള്ളിക്കളഞ്ഞ കല്ലിനെ മൂലക്കല്ലാക്കി മാറ്റുവാൻ കഴിയുന്ന ദൈവത്തിന് വിഗ്രഹാരാധികളായിരിക്കുന്ന ഒരു കൂട്ടം ജനത്തിൽ നിന്ന് കർത്താവിന്റെ കാമ്പെ ഒരുക്കുവാൻ പരിശുദ്ധാത്മാവ് ഇന്നും ശക്തനാണെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഹാലലൂയ്യ. പ്രിയമുള്ളവരെ, ബൈബിൾ പറയുന്ന മൂഢജാതിയെ കൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഏരുവരുത്ത്. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ ജീവിതം അത് എപ്രകാരമായിരുന്നു? തിരക്കുകൾ ഉണ്ടായിരുന്നിരിക്കാം, അതെ, ടെൻഷൻസ് ഉണ്ടായിരുന്നിരിക്കാം, അല്ലെങ്കിൽ യാത്രകൾ ഉണ്ടായിരുന്നിരിക്കാം. ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ ജീവിതം എങ്ങനെയായിരുന്നു? ഞാൻ അതിശയിച്ചു, അവൻ മടങ്ങിപ്പോകുമ്പോഴും തന്റെ വചന പഠനം അവൻ തുറന്നുകൊണ്ടാണ് മടങ്ങിപ്പോകുന്നത്. അവൻ പറയുന്നു, ലെറ്റ് ജീസസ് കം. പ്രിയമുള്ളവർ, ബാംഗ്ലൂർ പട്ടണത്തിലെ അഭ്യസ്തവിദ്യരായിരിക്കുന്ന അനേകം നാളുകൾ, ചില നാളുകളായി കർത്താവിനെ കണ്ടുമുട്ടിയവർ പറയുന്നു, Let Jesus come. ദൈവസഭ എന്ന് പറയുന്നു, കർത്താവായ യേശുവേ വേഗം വരണമേ എന്ന് പറയുന്നു, പതുക്കെ വരണമേ എന്ന് പറയുന്നു. നമുക്ക് ദൈവം നമ്മുടെ ഹൃദയങ്ങളെ ഉണർത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, ക്രിസ്തീയ സന്തോഷത്തിന്റെ അടിസ്ഥാനങ്ങളിൽ ഒരു അടിസ്ഥാനം ഞാൻ പറയാം, അത് കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള പ്രത്യാശയാണ്. റോമലേഖനം 5-ാം അധ്യായം, സാവധാനം കടന്നു പോകാം, അതിന്റെ 2-ാമത്തെ വാക്യം വായിക്കാം. റോമലേഖനം 5-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം. ഹല്ലേലൂയ്യ. വേഗത്തിൽ വായിക്കാം.
നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചു.
വിശ്വാസത്താൽ പ്രവേശനം രണ്ടാമത്തെ ഭാഗമാണ് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത്. വായിക്കാം.
നാം തേജസിന്റെ ദൈവതേജസിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കും.
We rejoice in the hope of the glory of God.
അത് തന്നെയല്ല
മതി.
We rejoice in the hope of the glory of God.
മലയാളത്തിൽ പ്രശംസിക്കുന്ന ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ആയിരിക്കുന്ന ഞാൻ നിങ്ങൾ എത്ര പേർ, how many of us rejoice in the hope of the glory of God? ദൈവത്തിന്റെ വരവിനെ കുറിച്ചുള്ള ദൈവതേജസിന്റെ പ്രത്യാശയിൽ മറ്റ് അന്യാരാധനകൾ എന്നേക്കുമായി അവസാനിക്കുന്നത് കണ്ട് യേശു കർത്താവ് തന്റെ രാജ്യത്വം ഭൂമിയിൽ സ്ഥാപിക്കുന്നത് ആയിരം ആണ്ട വായിച്ച് ധ്യാനിച്ച് കർത്താവ് തൻ ഗംഭീരനാഥത്തോടും പ്രധാനദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെടുന്നത് ധ്യാനിച്ച് എത്ര ബൈബിൾ റോമലേനക്കാരൻ പറയുകയാണ്, വി റിജോയ്സ് ഇൻ ദ ഹോപ്പ് ഓഫ് ദ ഗ്ലോറി ഓഫ് ഗോഡ്. ഞങ്ങൾ ദൈവ തേജസിന്റെ പ്രത്യാശയിൽ ഞങ്ങൾ പ്രശംസിക്കുക മാത്രമല്ല, വി റിജോയ്സ് ഇൻ ദാറ്റ്. അവർക്ക് അവർക്ക് സന്തോഷിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ദൈവ തേജസിന്റെ പ്രത്യാശയായിരുന്നു. പ്രിയമുള്ളവരെ, അതെ, അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, എന്റെ സന്തോഷം അവരുടെ ഉള്ളിൽ ഇരിപ്പാനും അവരുടെ സന്തോഷം പൂർണ്ണമാകാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യങ്ങളെ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ആ ദൈവ പൈതലിന്, അതെ, അവന് പിന്നെ മറ്റൊന്നിനെ കുറിച്ചും ഭയപ്പെടേണ്ട ആവശ്യമില്ല. സാമുവേൽ റദർഫോർഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, അദ്ദേഹം, അതെ, കർത്താവിന്റെ സുവിശേഷത്തെ പ്രതി അനേക നാളുകൾ ജയിലിൽ കിടന്ന ഒരു സഹോദരനാണ് അദ്ദേഹം. അതെ, രോഗിയായി അദ്ദേഹത്തിന്റെ മരണക്കിടക്കയിൽ കിടന്നപ്പോൾ വീണ്ടും അടുത്ത വാറണ്ട് വന്ന സമൻസ് എന്ന് പറയും, സമൻസ് കോളിംഗ്, രാജാവിന്റെ ആള് വന്നിട്ട് പറഞ്ഞു, അതെ, സാമുവേൽ റദർഫോർഡ്, നിങ്ങൾക്ക് രാജാവിന്റെ അടുത്തു നിന്നൊരു സമൻസ് ഉണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഗോ ആൻഡ് ടെൽ ഹിം, അവനോട് പറയുക, രാജാവിനോട് പറയുക, ഗോ ആൻഡ് ടെൽ യുവർ മാസ്റ്റർ, ഐ ഹാവ് എ സമൻസ് ഫ്രം എ ഹയർ കോർട്ട്. എനിക്ക് ഉന്നതകരമായിരിക്കുന്ന ഒരു രാജാതി രാജാവിന്റെ കൊട്ടാരത്തിൽ നിന്ന് എനിക്കൊരു സമൻസ് വന്നിട്ടുണ്ട്. നീ എന്റെ വാർത്ത രാജാവിന്റെ ചെവിയിൽ എത്തിക്കുന്നതിന് മുമ്പേ ഞാൻ അവന്റെ പാദപീഠത്തിലുണ്ടാകും. ഹല്ലേലൂയ. ഇതാണ് ഒരു ദൈവ പൈതലിന്റെ പ്രത്യാശ. അതെ, ന്യൂയോർക്കിലേക്ക് കപ്പലിൽ പോയ ഒരു സ്ത്രീ അവരുടെ കപ്പൽ വലിയ പ്രയാസത്തിൽ അകപ്പെട്ട് എല്ലാവരും നിലവിളിക്കുകയും കരയുകയും ചെയ്തപ്പോൾ ഒരു വിശ്വാസിയായിരിക്കുന്ന ഒരു അമ്മച്ചി വളരെ സന്തോഷത്തോടെ പാട്ടുകൾ പാടി, അതെ, ആ കപ്പലിൽ ഇരുന്നപ്പോൾ ആളുകൾ ചോദിച്ചു, നിങ്ങൾ എവിടെ പോകും? അപ്പൊ പറഞ്ഞു, ഞാൻ എന്റെ മോള്, എന്റെ മോളെ കെട്ടിച്ചിരിക്കുന്നത് ന്യൂയോർക്കിലാ, അവളെ ഞാൻ കാണാൻ വേണ്ടി പോവുക. അപ്പൊ ചോദിച്ചു, ഈ കപ്പൽ മുങ്ങാൻ പോവാൻ നിങ്ങൾക്ക് അറിയത്തില്ലേ? അതെ, എന്തോ വലിയ പ്രശ്നങ്ങളാണെന്ന് അറിയുന്നില്ലേ? അവര് പറഞ്ഞു, അതെ, എന്റെ ഈ കപ്പല് മുങ്ങിപ്പോയാൽ എന്റെ ഒരു മോനുണ്ട്, ഞാൻ അവന്റെ അടുത്തോട്ട് പോകും. ഹല്ലേലൂയ. കപ്പല് മുങ്ങിയില്ലെങ്കിൽ എന്റെ മോളുണ്ട്, അവളുടെ അടുത്തോട്ട് പോകും. ഹല്ലേലൂയ. ഈ ദൈവ തേജസിന്റെ പ്രത്യാശയുടെ ഒരു സമൃദ്ധി ഉണ്ട്. എടുക്കണ്ട, ബൈബിൾ പറയുന്നു, പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. ബൈബിൾ പറയുന്നു, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. ബൈബിൾ പറയുന്നു, പ്രത്യാശയിലല്ലോ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ബൈബിൾ പറയുന്നു, നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ട്, സച്ച് എ ബ്ലസ്ഡ് ഹോപ്പ്, ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും നമ്മുടെ കർത്താവും രക്ഷിതാവും മഹാദൈവവുമായ യേശുക്രിസ്തുവിന്റെ പ്രത്യാശയ്ക്കായി കാത്തുകൊണ്ട് പ്രപഞ്ചമോഹങ്ങളും ഭക്തികേടും വർജിച്ചിട്ട് ദൈവകൃപ നമ്മെ അത് ശിക്ഷിച്ചു വളർത്തുന്നതായി തീത്തോസിന്റെ ലേഖനത്തിൽ നാം വായിക്കുന്നു. പ്രിയമുള്ളവരെ, ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ പ്രത്യാശ എന്തിനാണ്? ഞാൻ പറയാം, ഒരു പ്രത്യാശ ഞാൻ പറയാം. ഒരുപക്ഷെ നിങ്ങൾ ഒത്തിരി പ്രസംഗം കേട്ടിട്ടുണ്ടാകും, നമ്മുടെ ആത്മാവ് ഇങ്ങനെ പറന്നു പോകുന്നതും ഓക്കെ, നമ്മുടെ എന്താ പറയുക, നമ്മള് ഒത്തിരി ഒത്തിരി കാര്യങ്ങളെ കുറിച്ച് കേട്ടു. പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്, കർത്താവിന്റെ വരവെങ്കിൽ നമ്മുടെ ശരീരത്തിന് വീണ്ടെടുപ്പുണ്ട്. ഹല്ലേലൂയ. നിങ്ങളതിൽ എത്ര പേർ സന്തോഷിക്കുന്നു എനിക്ക് അറിയത്തില്ല. നമ്മുടെ ഈ ശരീരം, പലരും പറഞ്ഞു, ബ്രദറെ, പ്രാർത്ഥിക്കാൻ നേരം ഉറക്കം വരിക, പ്രാർത്ഥിക്കാൻ നേരം. ഇന്നലെ രാത്രി ഫോൺ വിളിച്ച ഒരാൾ പറയാം, ബ്രദർ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്തുവാ, എന്റെ ഈ ഉറക്കം ഒന്ന് കളയാൻ വേണ്ടി പ്രാർത്ഥിക്കണം. എന്തോ ഒരു പ്രാർത്ഥന വിഷയം. പ്രിയമുള്ളവരെ, ഞാൻ പറയാം, അത് ഉറക്കം തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്. ഒരുപക്ഷെ അനേക രോഗങ്ങളാൽ ഭാരപ്പെടുന്നവരുണ്ട്, ദൈവം നിങ്ങളെ സൗഖ്യമാക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ ചിന്തിക്കുക, യാതൊരു രോഗങ്ങളും യാതൊരുവിധ വേദനകളും യാതൊരുവിധ ക്ഷീണങ്ങളും യാതൊരുവിധ ആയാസങ്ങളും ഇല്ലാത്ത ഒരു തേജസ്കരിക്കപ്പെട്ട ശരീരം എനിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്നറിഞ്ഞ് നമ്മുടെ കർത്താവിനെ സ്തുതിക്കണം. ഹല്ലേലൂയാ. ഇനി തലവേദനകളില്ല, വയറുവേദനയില്ല, പുറം വേദനയില്ല, നടുവേദനയില്ല, ക്യാൻസർ ഇല്ല, മറ്റൊന്നുമില്ലാത്ത തേജസ്കരി. അതുകൊണ്ടാണ് യോഹന്നാൻ പറഞ്ഞത്, നാം അവനെ പറഞ്ഞാട്ടെ, നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് അവനോട് ആരോട് സദസ്യന്മാരാകും? അവനോട് സദസ്യന്മാരാകും. മത്തായി സുവിശേഷം 17 നമ്മൾ കാണുന്നു, തേജസ്സിന്റെ പ്രത്യക്ഷത ഇവിടെ കാണുന്നുണ്ട്. പത്രോസ് ലേഖനം എഴുതി പറഞ്ഞു, ഞങ്ങൾ ഈ കാര്യങ്ങൾ പറയുന്നത് ആരോ എന്തോ പറഞ്ഞു കേട്ടിട്ടല്ല, നിർമ്മിതകഥകളെ പ്രമാണിച്ചിട്ടല്ല. ഒന്ന് പറയാമോ, ഞാൻ അവന്റെ മഹിമ കണ്ട സാക്ഷികളായിട്ടത്രേ. എന്താ മഹിമ കണ്ടത്? സാവധാനം പോകാം. അത് പത്രോസും യാക്കോബും യോഹന്നാനും പതിവായി പോകുന്നത് പോലെ ഒരു മലയിൽ പോയപ്പോൾ അന്നൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. അന്ന് അവര് കണ്ണു തുറന്നു നോക്കിയപ്പോൾ യേശു തേജസ്കരിക്കപ്പെട്ടവനായിട്ട് അവിടെ നിൽക്കുന്നത് കണ്ടു. ആ മർക്കോസ് പറയുന്നു, ഒരു അലക്കുകാരനും വെളുപ്പിക്കാത്ത വണ്ണം, വെളുപ്പിക്കാൻ കഴിയാതെ വണ്ണം അവന്റെ വസ്ത്രം ഏറ്റവും വെണ്ണയായിട്ട് തിളങ്ങി. അന്ന് വരെ യേശുവിനോട് വർത്താനം പറഞ്ഞു വഴക്കടിച്ചുകൊണ്ടിരുന്ന പത്രോസൊക്കെ അറിയുന്നു. അവരാകപ്പാടെ പേടിച്ചു പറച്ചു പറഞ്ഞു, ഞങ്ങൾ മൂന്ന് കൂടാരങ്ങളുണ്ട്. അവരെന്താ പറയുന്നവർക്ക് അറിയത്തില്ലായിരുന്നു. ഞങ്ങൾ മൂന്ന് കൂടാരങ്ങൾ ഉണ്ടാക്കാം, ഒന്ന് നിനക്കും, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവിനും. സ്വർഗത്തിൽ ഉന്നതകരമായ ശബ്ദം പറഞ്ഞു, മോശയ്ക്കും ഏലിയാവിനും അല്ല കൂടാരം ഉണ്ടാക്കേണ്ടത്. നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി, ഇവൻ എന്റെ പ്രിയപുത്രനാണ്, ഇവൻ എന്റെ പ്രിയപുത്രനാണ്, ഇവന് നിങ്ങൾ ചെവിയെടുത്താൽ മാത്രം. നമ്മുടെ കർത്താവിനെ ശ്രദ്ധിക്കാം. ഹല്ലേലൂയാ. കൂടാരങ്ങൾ പണിയാനല്ല ദൈവം നമ്മെ വിളിച്ചത്. ദിസ് ഈസ് മൈ ബിലവഡ് സൺ, ഇവൻ എന്റെ പ്രിയപുത്രനാണ്, ഇവന് ചെവി കൊടുപ്പിൻ. ബൈബിൾ പറയുന്നു, അതേ വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരവും അവനായിട്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. ദൈവത്തിന്റെ കൽപ്പന ഇതാണ്, ദൈവത്തിന്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണം. ഇവിടെ നമ്മളെ ഫിലിപ്പ് 2 കണ്ടു, ദൂതന്മാർ മാത്രമല്ല സകല മുട്ടുകളും മുഴങ്കാലുകളും യേശുവിന്റെ മുമ്പാകെ മടങ്ങിയിട്ട് പറയണം, ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ ലോർഡ്, യേശു കർത്താവെന്ന്. നിങ്ങൾ ആത്മാവിൽ കണ്ടുകൊണ്ടെന്ന് കർത്താവിന് ഒന്നും സന്തോഷിക്കാമോ? നമ്മൾ എതിർക്കുന്നവരുണ്ടാകും, സുവിശേഷം എതിർക്കുന്നവരുണ്ടാകും, ഒരുപക്ഷെ കർത്താവിനെതിരെ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ടാകും, ജീസസ് ലിവ്ഡ് ഇൻ ഇന്ത്യ എന്ന് എഴുതിയിട്ടുണ്ടാകും, ഡാൻബ്രൺ ഉണ്ടാകും, യേശു ഉയർത്തിൽ എന്ന് പറയുന്നവനുണ്ടാകും. അനേകരുണ്ടായാലും ഒരു കാര്യം ഉറപ്പാണ്, അവൻ തേജസ്സിൽ പ്രത്യക്ഷനാകുമ്പോൾ ബുക്ക് എഴുതിയവനും ബുക്ക് കീറിയവനും അതെ എതിർത്തവനും അടിച്ചവനും ഇടിച്ചവനും കള്ളക്കേസ് കൊടുത്തവനും എല്ലാവരും ഒരു വാക്ക് പറഞ്ഞേ പറ്റത്തുള്ളൂ, യേശു ക്രിസ്തു കർത്താവാണ്. ഹല്ലേലൂയാ. ഇവിടെ വെച്ച് യേശു ക്രിസ്തു കർത്താവെന്ന് ആരെങ്കിലും വാഗ്ദാനം ഏറ്റു പറഞ്ഞിട്ടില്ല എങ്കിൽ ഇന്ന് പകൽക്കാലം ഏറ്റു പറയണമേ, ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ ലോർഡ്. അവൻ കർത്താവാണ്, അവൻ കർത്താവ് മാത്രമല്ല, അവൻ കർത്താദി കർത്താവാണ്, രാജാദി രാജാവാണ്, താൻ മാത്രം അമർത്തതുള്ളവനാണ്, അടുത്തുകൂടാത്ത് വിളിച്ച് വസിക്കുന്ന ദൈവം. കർത്താവിൻ ഗംഭീരനാദത്തോടും പ്രധാനദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ നമ്മുമ്പ് കേട്ടതുപോലെ ജീസസ് ലവ്സ് മീ, എന്നെ ചേർക്കുവാൻ കടന്നു വരുന്നു എന്നുള്ള ചിന്തകളാൽ നമ്മുടെ ഹൃദയം നിറയപ്പെടുമ്പോൾ പ്രിയമുള്ളവരെ നമ്മുടെ ഹൃദയത്തിൽ വലിയ സന്തോഷം. 2 കൊരിന്ത്യർ 3:18 വായിക്കാമോ? 2 കൊരിന്ത്യർ 3:18 ഒരാൾ വായിച്ചാട്ടെ, ഒരാൾ 2 കൊരിന്ത്യർ 4:6 വായിച്ചാട്ടെ. 2 കൊരിന്ത്യൻസ് 3:18 and 2 കൊരിന്ത്യൻസ് 4:6.
എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത്,
മൂടുപടത്താൽ അല്ലെങ്കിലും കാണുന്നത് കർത്താവിനെ,
കർത്താവിന്റെ തേജസ്സിനെ
ആ
കണ്ണാടി പോലെ.
ഒരു മിനിറ്റ് സുനീഷ്, ഒരു മിനിറ്റ് നിർത്തിക്ക. നിങ്ങള് പെരുന്നാൾ സ്ഥലത്തൊക്കെ, നിങ്ങളുടെ ഈ നല്ല സൂപ്പർ ക്ലാസ് അല്ല കേട്ടോ, പെരുന്നാൾ സ്ഥലത്തൊക്കെ കണ്ടോ വിശ്വസിച്ച് കണ്ണാടി കിട്ടും, 5 രൂപ കണ്ണാടി നിങ്ങൾ വെച്ചിട്ടുണ്ടോ? കൊച്ചുപിള്ളേരായിരുന്നപ്പോ വെച്ചിട്ട് വെള്ളം കാണാവോ? അല്ല, പിള്ളേരെ വെച്ചോണ്ട് നടക്കും. ഡിം ഗ്ലാസ് എന്ന് പറയും, നിങ്ങളുടെ ഈ നമ്മുടെ അലസൊക്കെ വെച്ചിരിക്കുന്ന സൈസുള്ള സൂപ്പർ ഗ്ലാസ് ഒന്നും അല്ല കേട്ടോ. അതായത് അത് ഡിം ഗ്ലാസ്സാ. ഇപ്പൊ ഞാൻ പറയും, ഒരാൾ എന്നാക്കെ നോക്കിയാലും യേശുവിനെ ആ കണ്ണാടിയിലൂടെ കാണാൻ പറ്റുള്ളൂ. ഹല്ലേലൂയാ. നിങ്ങൾ എല്ലാവരും യേശുവിനെ കണ്ടെന്നൊക്കെ പറയുന്നവരുണ്ടാകും, എങ്ങനെയൊക്കെ ആരൊക്കെ കണ്ടാലും ഇപ്പോൾ ഒരു ഡിം ഗ്ലാസ്സിലൂടെ കാണാൻ പറ്റത്തുള്ളൂ. പക്ഷേ തേജസ്കരിക്കപ്പെട്ട ശരീരത്തിൽ അവനെ താൻ ഇരിക്കുമ്പോഴേ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് ഇവിടെ പറയുന്നു, ഇനി വെയിലിലൂടെ അല്ല നോക്കുന്നത്, മൂടുപടം നീങ്ങിയ മുഖത്ത്. അടുത്ത വായിച്ച് കർത്താവിന്റെ
തേജസ്സിനെ,
കർത്താവിന്റെ തേജസ്സിനെ പിടിച്ച് വായിച്ചാട്ടെ,
കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്ന,
കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്ന നാം എല്ലാവരും വായിച്ചേ,
ആത്മാവാകുന്ന കർത്താവിന്റെ
ആ
ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു.
തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച്
അതേ പ്രതിമയെ,
അതേ പ്രതിമയായി. ഞാൻ ചോദിക്കട്ടെ, വലിയ ദുഃഖത്തിലും ഭാരത്തിലും ഒക്കെ ഇരിക്കുന്ന സഹോദരങ്ങളെ, നിങ്ങൾ ഒരു കാര്യം ചിന്തിച്ചാ മതി, ഞാൻ എന്റെ കർത്താവിനെ മുഖാമുഖം കാണാൻ പോവുക എന്ന് ചിന്തിക്കുന്ന പോയിന്റിലുണ്ടല്ലോ, നിങ്ങളുടെ എല്ലാ ദുഃഖവും തീർന്നു പോകും. ഹല്ലേലൂയ. ഇത് ചിന്തിക്കാത്തടത്തോളം കാലം ക്ഷമിക്കണേ. ഒന്ന് തീർന്നാൽ അടുത്തത് വരും. ലോകം അങ്ങനെയാ,
ഒന്ന് തീർന്നാൽ അടുത്തത് വരും. നമ്മൾ വിചാരിച്ച് ഇത് തീർന്നു ഇത് തീർന്നല്ലോ, സ്തോത്രം.
അടുത്തത് പുറകെ ഉണ്ട്. കാരണം കർത്താവ് ലോകത്ത് നിങ്ങൾക്ക് എന്നാ ഉണ്ട്? ആരും പറയത്തില്ല. ലോകത്തിൽക്ക് എന്നാ ഉണ്ട്? കഷ്ടമുണ്ട്. പക്ഷേ എങ്കിലും ധൈര്യപ്പെടുവി, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തെ ജയിച്ചവനായ കർത്താവുണ്ട്. മുഴുവനും നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്ന നാം എല്ലാവരും തേജസ്സിനെ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി. ഇതൊക്കെ അറിയാവുന്ന വാക്കിയാണെങ്കിലും മറന്നുപോകാതിരിക്കാൻ വേണ്ടി വീണ്ടും എടുക്കുക. നാലിന്റെ ആറുകൂടെ വായിച്ചാൽ സുനിഷ, നാലിന്റെ ആറ് ആർക്കെങ്കിലും വായിക്കണം കേട്ടോ, ഉറക്കം വായിക്കണമെന്നേ ഉള്ളൂ. നാലിന്റെ ആറ്,
ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണം എന്നരുളി ചെയ്ത ദൈവം.
ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണം എന്നരുളി ചെയ്ത ദൈവം.
യേശുക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവതേജസ്സിന്റെ പരിജ്ഞാനം
ഒന്ന് സാവധാനം ധ്യാനിക്കണം കേട്ടോ.
യേശുക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം,
പിന്നെ
വിളങ്ങിക്കേണ്ടതിന്
ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു.
ഈ വാക്യങ്ങൾ ഒന്നും മറക്കരുത്. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. ഇനി അതിന്റെ നാലാം അധ്യായത്തിന്റെ അവസാന ഭാഗം പറയുന്നുണ്ട്. അതിന്റെ 17-18 വായിക്കും. അത് മറിക്കേണ്ട ഭാഗം. അതിന്റെ 17-18.
നൊടിനേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം.
ആരുടെ കഷ്ടം കേട്ടല്ലോ, ആരാ പറഞ്ഞ നൊടിനേരത്തേക്കുള്ള ഞങ്ങളുടെ
ലഘുവായ കഷ്ടം?
ആരെ എഴുതി എഴുതിക്കുന്ന ആരാ? നൊടിനേരത്തേക്കുള്ള ലഘുവായ കഷ്ടം എന്നാണ്. 2 കൊരിന്ത്യർ 11 വായിച്ചാ മതി. 2 കൊരിന്ത്യർ എടുക്കണ്ട, 11 എന്താ നൊടിനേരത്തേക്ക് ലഘുവായ കഷ്ടം? പറയാവോ, ലിസ്റ്റ് ഒന്ന് പറയാവോ? കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, നാട്ടിലെ ആപത്ത്, കള്ളസഹകാരം. അയ്യോ, ഒത്തിരി ഒത്തിരി ഒത്തിരി. അത് പുള്ളി പറയാ,
നൊടിനേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം, അത്യന്തം അനവധിയായ തേജസിന്റെ നിത്യഘനം പ്രാപിപ്പാനിടയായി തീരുന്നു. ഇനി അവർ ജയിച്ചു എങ്ങനെയാണ് പറയുന്നുണ്ട്? അടുത്ത പ്രിൻസിപ്പിൾ പറയുന്നുണ്ട്, വായിച്ചേ.
കാണുന്നതിനെയല്ല കാണാത്തതിനെ അത്രയും ഞങ്ങൾ നോക്കിക്കൊണ്ട്.
എന്തോ ഒരു വിരോധാഭാസം, കാണുന്നതിനെയല്ല നോക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ ചിന്തിച്ചു, ഇവിടെ പറയാം, പൗലോസ് പറയാണ്, എല്ലാരും ഇവിടെ ഉണ്ടല്ലോ അല്ലേ, അവരൊക്കെ നോക്കി അങ്ങോട്ടാ. ഏ, കാണുന്നതിനെ,
ഇവര് പറയുന്നു കാണുന്നതിനെ ഞങ്ങൾ നോക്കുന്നില്ലെന്ന്, കാണാത്തതിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്.
എന്താ കാണാത്തത്? അതുകൊണ്ട് അവര് നിന്നത്. നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന അറിയോ, ടി വി കാണുന്ന നോക്കിക്കൊണ്ടിരിക്കുക, മൊബൈല്, ഏത് സമയത്തും മൊബൈലോ കാണുന്നതിന് അല്ലേ. പേപ്പർ രാവിലെ തൊട്ട് ഇങ്ങനെ വൈകുന്നേരം വരെ നമ്മളിങ്ങനെ അരിച്ചു പറിക്കി വായിക്കുക, ഇതൊന്നും കുഴപ്പമെന്ന് ഞാൻ പറയുകയല്ല. പക്ഷെ കാണുന്നതിനെ തന്നെ നോക്കുന്നോണ്ട് കാണാത്തതിനെ നോക്കാനുള്ള സമയം കിട്ടുന്നില്ല. കാണുന്നതിനെ അല്ല കാണാത്തതിനെ അത്ര ഞങ്ങൾ
വല്ലപ്പോഴും അല്ല
കേട്ടോ, കാണാത്തതിനെ തന്നെ ഞങ്ങൾ ഇങ്ങനെ നോക്കിയിരിക്കുക എന്നാ പറഞ്ഞു. അടുത്തത്, അതിന്റെ കാരണം അവർ മനസ്സിലാക്കി. എന്താ മനസ്സിലാക്കിയത്?
കാണുന്നത് താൽക്കാലികം.
കാണുന്നത്, സ്ത്രീ പ്രിയമുള്ളവരെ, നിങ്ങളുടെ ഫോൺ ഇനി എന്നാ, എന്റെ പേര് ആപ്പിളിന്റെ എന്നാ ഫോണാണെന്നും കൊള്ളാം, അത് താൽക്കാലികം. കാണാത്തതോ
നിത്യം.
നിത്യം ഈ സഭയിൽ കാണാത്തതിനെ നോക്കിക്കൊണ്ടിരിക്കുന്നവൻ ഭാഗ്യവാന. ഹല്ലേലൂയാ.
കാണുന്നതിനെ അല്ല കാണാത്തതിനെ അത്ര ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ,
കാണാത്തതോ നിത്യം. ഐസക് ന്യൂട്ടൺ എന്ന് പറഞ്ഞൊരു ശാസ്ത്രജ്ഞനുണ്ടായിരുന്നു. പുള്ളിക്കാരൻ, നമുക്കറിയാം, ഒത്തിരി കാര്യങ്ങളെ കണ്ടുപിടിച്ച ആളാ. പുള്ളിയുടെ ബയോഗ്രഫിയിൽ പറയുന്നു, ഐ ക്യാൻ ടേക്ക് എ ടെലസ്കോപ്പ് ആൻഡ് ലുക്ക് മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് സ്റ്റാർസ് ഇൻ ദ സ്പേസ്. എനിക്ക് എന്റെ കയ്യിൽ ഇരിക്കുന്ന ടെലസ്കോപ്പ് കൊണ്ട് പ്രപഞ്ചത്തിലെ കോടിക്കണക്കിന് നക്ഷത്രങ്ങളെ കാണാൻ സാധിക്കും. അദ്ദേഹം പറയാണ്, ബട്ട് വെൻ ഐ ലേറ്റ് അസൈഡ്, ഞാൻ ആ ടെലസ്കോപ്പ് ഒക്കെ മാറ്റി വെച്ചിട്ട് ഐ ഗോ ഇൻ ടു മൈ റൂം, ഞാൻ എന്റെ മുറിയിൽ കടന്നിട്ട് ഷട്ട് ദ ഡോർ, എന്റെ കഥ അടച്ചിട്ട് and get down on my knees in earnest prayer. ഞാൻ ആ ടെലിസ്കോപ്പ് എന്റെ ജോലി കഴിഞ്ഞ് മാറ്റി വെച്ചിട്ട് ഞാൻ എന്റെ മുറിയിൽ കയറി എന്റെ കഥ കടച്ചിട്ട് ഞാൻ പ്രാർത്ഥനയിൽ സ്പെൻഡ് ചെയ്യുമ്പോൾ ഐ സി മോർ ഓഫ് ഹെവൻ ആൻഡ് ഫീൽ ക്ലോസർ ടു ദ ലോർഡ്. എനിക്ക് സ്വർഗത്തോട് ഞാൻ കൂടുതൽ അടുത്തതായിട്ട് എനിക്ക് അനുഭവപ്പെടുന്നു. അത് മാത്രമല്ല, എന്റെ കർത്താവിനോട് ഞാൻ കൂടുതൽ ചേർന്നിരിക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലാകുന്നു. ദാൻ ഇഫ് ഐ വർ അസിസ്റ്റഡ് ബൈ ടെലസ്കോപ്പ് ഇൻ ദ യൂണിവേഴ്സ്. ഈ ലോകത്തിലുള്ള എല്ലാ ടെലസ്കോപ്പും ചേർത്ത് വെച്ചിട്ട് അതിലൂടെ നോക്കിയാൽ ഞാൻ കാണുന്നതിലും അധികം കാര്യങ്ങൾ. എന്റെ മുറിയിൽ ഞാൻ കഥ കടച്ച് എന്റെ ആത്മ കണ്ണുകൾ കൊണ്ട് നോക്കുമ്പോൾ ഈ പ്രപഞ്ച ഗോളങ്ങൾക്കപ്പുറത്തുള്ള സ്വർഗീയമായ കാര്യങ്ങളെ ഞാൻ കണ്ടുകൊണ്ടേയിരിക്കുന്നു. ഹല്ലേലൂയ.
പ്രിയമുള്ളവരെ, ഈ സ്വർഗീയ തേജസ്സിൽ മുമ്പോട്ട് ജീവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് ജയകരമായിട്ട് പോകാൻ സാധിക്കുന്നുള്ളൂ. ഫിലിപ്പിലേഖനം 3:20-21 വായിച്ചാട്ട്. ഫിലിപ്പിലേഖനം നമുക്കറിയാവുന്ന വാക്യങ്ങളാ. ഫിലിപ്പിലേഖനം 3:20-21 അവര് പറഞ്ഞു, ദൈവസഭയ്ക്ക് അതെ, നീഡ് റിമൈൻഡേഴ്സ് മോർ ദാൻ ഇൻസ്ട്രക്ഷൻസ്. അവർക്ക് ഓർമ്മപ്പെടുത്തലുകളാണ് വേണ്ടത്, പുതിയ കാര്യങ്ങളല്ല. ഫിലിപ്പിയർ 3:20-21 വായിച്ചാ,
നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകില്ല.
ആണോ? നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുമെന്നല്ല, ആയിരുന്നു എന്നല്ല, പ്രസന്റൻസ് ആണ് നമ്മുടെ പൗരത്വം. ഇപ്പൊ ഞങ്ങളുടെ പൗരത്വം ഇപ്പൊ ഇന്ത്യയിലാ. ഞങ്ങള് മരിച്ചു കഴിഞ്ഞു കർത്താവിന്റെ കാവളം വിളിച്ചു കഴിഞ്ഞാവുന്നല്ല പറഞ്ഞേ. ഞങ്ങളുടെ പൗരത്വമോ സ്വർഗത്തിൽ എന്ന് പറഞ്ഞാട്ടെ, സ്വർഗത്തിൽ എല്ലാരും പറഞ്ഞല്ലേ, സ്വർഗത്തിൽ ആകുന്നു. അടുത്തത്,
അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കണ്ടോ?
അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് ഞാൻ കാത്തിരിക്കുന്നു. അടുത്തത്,
അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായ രൂപാന്തരപ്പെടുത്തി.
ധ്യാനിക്കണം കേട്ടോ, നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട്, ആരുടെ ശരീരത്തോടെന്നറിയോ, അവിടെ ഇരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ഈ വചനങ്ങൾ നമ്മൾ ധ്യാനിക്കേണ്ട വചനങ്ങളാ. പ്രിയമുള്ളവരെ, അങ്ങനെയെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ആ സന്തോഷം, അത് നിങ്ങൾക്ക് അറിയാവുന്ന വാക്യങ്ങളാ. ബൈബിൾ പറയുന്നുണ്ട്, ആകയാൽ നിങ്ങൾ ക്രിസ്തുയേശുവിനോടുകൂടി ഉയർത്തെഴുന്നേറ്റ്. ഇവിടെ ഏറ്റവും കൂടുതൽ എനിക്ക് പറഞ്ഞു ഈ ചർച്ചിൽ കഴിഞ്ഞൊരു 5 വർഷത്തിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞ വചനം എന്റെ ഓർമ്മയിൽ ഫിലിപ്പിയർ 3:1-5. ആകയാൽ നിങ്ങൾ ക്രിസ്തുയേശുവിനോട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് തന്നെ അന്വേഷിപ്പീൻ. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുയേശു ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടി തേജസ്സിൽ വെളിപ്പെടും. പ്രിയമുള്ളവരെ, ഈ കാര്യങ്ങൾ നമ്മൾ സില്ലിയായിട്ട് എടുക്കരുത്. ഓ, ഇതൊക്കെ എത്ര ഞങ്ങൾ രക്ഷിക്കപ്പെട്ട 20 വർഷമായിട്ട് കേൾക്കുന്ന കാര്യമാ. പക്ഷെ ബൈബിൾ പറയുന്നു, ആരും താമസമെന്ന് വിചാരിക്കുന്ന പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിർത്താൻ എന്ത് ചെയ്യുന്നില്ല, താമസിക്കുന്നില്ല. അതെ, എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ നമ്മളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ എന്നാണ് അവിടെ പറയുന്നത്. അതുകൊണ്ടാണ് റോമരട്ടി പറയുന്നത്, ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. പ്രത്യാശയല്ലോ നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കാണുന്ന പ്രത്യാശ പ്രത്യാശയല്ല, കാണാത്ത പ്രത്യാശയാണ് പ്രത്യാശ. പ്രിയമുള്ളവരെ, അവർക്ക് ഡൗൺ ആയാൽ, സി ഞാൻ പറഞ്ഞ ആരും സൂപ്പർനാച്ചുറൽ ഹീറോസ് ആണെന്നല്ല പറയുന്നത്. ചില കാര്യങ്ങൾ വരുമ്പോൾ, ഒരുപക്ഷെ ആരോഗ്യം ക്ഷയിക്കുമ്പോൾ, ഒരുപക്ഷെ പൈശാചിക പോരാട്ടങ്ങളാൽ തളർത്തപ്പെടുമ്പോൾ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ അപ്രതീക്ഷിതമായിട്ട് വരുമ്പോൾ ഞാൻ നിങ്ങളെ ഒരുപക്ഷെ ക്ഷീണിച്ചേക്കാം. പക്ഷെ അതിന്റെ മധ്യത്തിൽ നിന്ന് കഴുകനെ പോലെ പ്രിയമുള്ളവരെ ശക്തി പുതുക്കുന്നതിന് ഏജ് പറഞ്ഞിട്ടില്ല, ഏജ് പറഞ്ഞിട്ടില്ല. ചെറുപ്പക്കാരൻ കഴുകനെ പോലെ ശക്തി പുതുക്കിയില്ലെങ്കിൽ അവൻ 100 വയസ്സുള്ളതിനേക്കാൾ ക്ഷീണിതനായിരിക്കും. 80 വയസ്സുകാരൻ അവൻ ശക്തി പുതുക്കിയാൽ അവൻ 25-കാരനെക്കാളും ശക്തനായിരിക്കും. പ്രായവ്യത്യാസമില്ല, ഒരൊറ്റ കാര്യമുള്ളൂ, ദോസ് ഹു വെയിറ്റ് അപ്പോൺ ദി ലോർഡ് ഷാൽ എക്സ്ചേഞ്ച് ഹിസ് സ്ട്രെങ്ത്. കർത്താവിനെ കാത്തിരിക്കുന്നവരോ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചെറുകടിച്ചു കയറും. അവർ നടന്നാൽ തളരുകയില്ല, അവർ ഓടിയാൽ ക്ഷീണിക്കുമില്ല. നിങ്ങൾ പറയും, ബ്രദറെ എന്റെ പ്രശ്നങ്ങളും എന്റെ പോരാട്ടങ്ങളും ഒക്കെ താങ്കൾക്ക് അറിയില്ല. ഡോക്ടർ പോൾ ഗാരിസൺ, അദ്ദേഹം കോംഗോ സൈർ എന്ന് പറഞ്ഞ രാജ്യത്തേക്ക് ഒരു മിഷണറിയായിട്ട് കടന്നുപോയി. 100,000 ആളുകൾക്ക് ഒരു ഡോക്ടറേ ഉള്ളൂ, 100,000 ആളുകൾക്ക് ഒരു ഡോക്ടർ. കൊങ്കയിലൊക്കെ പോയ സഹോദരങ്ങൾ ഇവിടെ ഉണ്ടാവും. യാതൊരുവിധ ഡെവലപ്മെന്റും ഇല്ലാത്ത സമയത്ത് പ്രിയമുള്ളവരെ നിങ്ങൾ ചിന്തിക്കുക, 100,000 ആളുകളെ ഒരു ഡോക്ടർ എങ്ങനെ ചികിത്സിക്കും? നിരന്തരമായി എല്ലാ ദിവസവും അനേക സർജറികൾ ചെയ്യണം. അതൊരു ദൈവവേദനയായിരുന്നു. പക്ഷെ അദ്ദേഹം എപ്പോഴും നല്ല പ്രസന്നവദനായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിരന്തരമായ ദൈവവചന ധ്യാനവും നിരന്തരമായ പ്രാർത്ഥനയും ഉണ്ടായിരുന്നു. അവസാന സുവിശേഷ വിരോധികൾ, അതെ, റിബൽസ് വന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു, അദ്ദേഹത്തെ കൊല്ലാനായിട്ട് വിധിച്ചു. വിധിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ ഒരു ചെറിയ അതെ ന്യൂ ടെസ്റ്റമെന്റ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ എല്ലാ ദിവസവും സന്തോഷം അനുഭവിച്ച മനുഷ്യൻ, തിരക്കുകളുടെയും ടെൻഷൻസിന്റെയും അതെ അത്രമാത്രം പ്രഷറുകളുടെയും മധ്യത്തിൽ പച്ചയായ പുൽപ്പുറങ്ങളിൽ കിടക്കുകയും സ്വസ്ഥതയുള്ള വെള്ളത്തിനരികിലേക്ക് നടക്കുകയും കൂലിൽ താഴേക്കോട് തണുന്നാലും അനർത്ഥം ഭയപ്പെടാതെ വണ്ണം കർത്താവിടേനായിരിക്കുന്ന ഭിക്ഷുകരൻ അദ്ദേഹം മരണത്തിലേക്ക് നടന്നു പോകുമ്പോൾ അദ്ദേഹത്തിന്റെ ന്യൂ ടെസ്റ്റമെന്റ് ഉയർത്തി അതിനകത്ത് അദ്ദേഹം എഴുതിയ ഒരു ചെറിയ വേർഡ് കാണിച്ചു, പീസ്, സമാധാനം. ഞാനിപ്പോഴും ആ സമാധാനം അനുഭവിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ആ പാട്ടുകാരൻ പാടിയത്, നിന്റെ ദിവ്യ സന്നിധാനം തരും
സമാധാനം, മറ്റെല്ലാം ഭീതിയിൻ സ്ഥാനം. പ്രിയമുള്ള, ഒരുപക്ഷെ നിങ്ങൾ ഒരു ഇഷ്യൂ നിന്ന് വേറൊരു ഇഷ്യൂലേക്ക് പോകുമായിരിക്കാം. ഒരുപക്ഷെ നിങ്ങൾ അതെ ആത്മീയമായിട്ട് ചില ഫൈറ്റിങ്ങിലൂടെ നിങ്ങൾ കടന്നു പോകുമായിരിക്കാം. ഒരുപക്ഷെ നിങ്ങൾ അതെ ആരോടും പറയാൻ കഴിയാത്ത ചില ആത്മീയ സ്ട്രഗിൾസിലൂടെ കടന്നു പോകുമായിരിക്കാം. ഒരുപക്ഷെ മറ്റുള്ളവർ നോക്കുമ്പോൾ നിങ്ങളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് താണു പോകുന്നുണ്ടാകും. ആളുകൾ ചോദിക്കും, പ്രാർത്ഥനയ്ക്ക് പോയിട്ട് ഇതാണോ നിങ്ങളുടെ അവസ്ഥ? 20 വർഷം മുമ്പ് പ്രാർത്ഥനയ്ക്ക് പോകുമ്പം ഇതിന് സൗകര്യങ്ങൾ ഉണ്ടായിരുന്നല്ലോ. ലോകത്തിനതേ മനസ്സിലാകത്തുള്ളൂ. ഞാൻ നിങ്ങളെ ഒരു പാട്ട് പഠിപ്പിക്കാം. അത് ഇവിടെ പല കല്യാണങ്ങൾക്കും അതെ പെൺകുട്ടി കയറി വരുന്ന സമയത്ത് പാടിയൊരു പാട്ടുണ്ട്, അന്നേരം പാടി എല്ലാവരും അത് മറക്കുക. എന്റെ കല്യാണത്തിനും അതെ ഷേറ കയറി വന്നപ്പോൾ അത് ഇവിടുത്തെ കൊയറ് നിങ്ങൾ പാടിയൊരു പാട്ടുണ്ട്. അത് കല്യാണത്തിൽ മാത്രം പാടാനല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, നിരന്തരമായ പാട്ട് ഞങ്ങൾ പാടാൻ ആഗ്രഹിക്കുന്നത്. എന്താണെന്ന് അറിയാമോ? വി ആർ മാർച്ചിങ് ടു സയോൺ, ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ സയോൺ. വി ആർ മാർച്ചിങ് അപ്പ് ടു സയോൺ, ദ ബ്യൂട്ടിഫുൾ സിറ്റി ഓഫ് ഗോഡ്. ദോസ് ഹു റിഫ്യൂസ് ടു സിംഗ് ഷാൽ നെവർ നോ ദെയർ ഗോഡ്. ഗോയിങ് ഇൻ സ്വീറ്റ് സോങ് വിത്ത് സ്വീറ്റ് അക്കോർഡ്. ദസ് സറൗണ്ട് ദ ത്രോൺ ആൻഡ് ദസ് സറൗണ്ട് ദ ത്രോൺ. ഒരുപക്ഷെ നിങ്ങൾ രോഗിയായി ആശുപത്രി കിടക്കുകയായിരിക്കാം. ഒരുപക്ഷെ നിങ്ങൾ പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ അതെ സ്പിരിച്വൽ സ്ട്രഗിളിൽ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യായിരിക്കാം. ഒരുപക്ഷെ ആനന്ദിക്കുകയായിരിക്കാം. ഹൃദയത്തിൽ ഒരു പാട്ട് പാടണമേ. പിശാചി പറയും, നീ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, നിനക്ക് ഇനി ഉറച്ചുണ്ടാകത്തില്ല, നീ ആത്മീയമായിട്ട് പൊങ്ങത്തില്ല. അപ്പോൾ അന്തരാത്മാവിൽ പാടണം, വി ആർ മാർച്ചിങ് അപ്വേർഡ് ടു സയോൺ. വി ആർ മാർച്ചിങ് മാർച്ചിങ് അപ്വേർഡ് ടു സയോൺ, ദ ബ്യൂട്ടിഫുൾ സിറ്റി ഓഫ് ഗോഡ്. ദസ് അറൗണ്ട് ദ ത്രോൺ ആൻഡ് ഐസക് വാട്സ് അദ്ദേഹം കുറിച്ച് വെച്ച പാട്ടാണ് ദസ് അറൗണ്ട് ദ ത്രോൺ. അദ്ദേഹം പറയാണ് ഇനി ബാംഗ്ലൂർ കൂടെ നടക്കുമ്പോൾ അതെ നിങ്ങൾ കടന്നു പോകുന്ന സിറ്റുവേഷൻ അദ്ദേഹം പറയാണ്, വി ആർ മാർച്ചിങ് ത്രൂ ഇമ്മാനുവൽസ് ലാൻഡ്, വി ആർ മാർച്ചിങ് അപ്പ് ടു സയോൺ. നിങ്ങൾ ആ പാട്ട് കേട്ടിട്ടുണ്ടോ? വി ആർ മാർച്ചിങ് ടു സയോൺ, ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ സയോൺ. വി ആർ മാർച്ചിങ് അപ്പ് ടു സയോൺ, ദ ബ്യൂട്ടിഫുൾ സിറ്റി ഓഫ് ഗോഡ്. Those who refuse to sing will never know their God. Join the song, the sweet accord. Join the song, the sweet accord. That's around the throne and that's around the throne. We are marching to Zion. Beautiful, beautiful Zion. We are marching up to Zion, the beautiful city of God. We are marching to Zion. Beautiful, beautiful Zion. We are marching up to Zion, the beautiful city of God. ഒരു പരിവസവും വായിച്ചു പഠിക്കണം. അതിന്റെ തിയോളജി എല്ലാം നിങ്ങൾക്ക് ഒരുപക്ഷെ പൂർണ്ണതയിൽ മനസ്സിലായിരുന്നു വരുത്തി. ഞാൻ അവസാനിപ്പിക്കുക. വായിക്കണം. സിംഹാസനത്തിൽ ഇരിക്കുന്നു ചോദിക്കുക, ഒരു കൂട്ടം മൂപ്പുമാരി ഇവരാരാ വന്നത്? ഇവരോ ഒരു മഹാകഷ്ടത്തിൽ നിന്ന് വന്നവരാ. പക്ഷെ കുഞ്ഞാന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. അവർ പറയുന്ന സംഭാഷണം നമ്മൾ ആത്മാവിൽ കേൾക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഇനി എന്താ ചെയ്യാൻ പോകുന്നേ? ഇനിയോ സിംഹാസനത്തിരിക്കുന്നവർക്ക് കൂടാരമായിരിക്കും. സിംഹാസനത്തെ മധ്യയുള്ള കുഞ്ഞാട് അവരെ ജീവജലത്തിന്റെ ഉറവിലേക്ക് നയിക്കുകയും ദൈവംതാൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണീരെല്ലാം തുടച്ചുകളയും ചെയ്യും. വെളുപാട് 21, ഇതാ മനുഷ്യരുടെ ദൈവത്തിന്റെ കൂടാരം, ദൈവംതാൻ അവർക്ക് ദൈവമായിരിക്കുന്നു, അവരവന്റെ ജനമായിരിക്കുന്നു. അവരവന്റെ കണ്ണിൽ നിന്ന് കണ്ണീരെല്ലാം തുടച്ചുകളയും. ദുഃഖമോ നെടുവിറുപ്പോ നിലവിളിയോ വേദനയോ ഇനി ഉണ്ടാകുന്നില്ല. ദ ഗ്രേറ്റസ്റ്റ് തിങ് നിങ്ങളുടെ വീട്ടിൽ ജീവിതത്തിന് സംഭവിക്കാൻ പോകുന്ന ദ ഗ്രേറ്റസ്റ്റ് ആൻഡ് ദ ഗ്രേറ്റസ്റ്റ് തിങ് ഈസ് അത് നിങ്ങളുടെ പ്രൊമോഷൻ അല്ല, അത് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടുന്നതല്ല. യു ആർ ഗോയിങ് ടു സീ യുവർ മാസ്റ്റർ, യുവർ സേവിയർ ഫേസ് ടു ഫേസ്. ഹല്ലേലൂയ. ഈ പ്രത്യാശയിൽ നാം നിറയപ്പെടുമ്പോൾ പ്രത്യാശ നമ്മെ എന്ത് ചെയ്യത്തില്ല, നിരാശരാക്കത്തില്ല. ഞാൻ ഒരു വാക്കോടെ പറഞ്ഞ് അവസാനിപ്പിക്കുക, ഡോണ്ട് ക്വസ്റ്റ്യൻ എനിത്തിങ്. ചില പറയും, ബ്രദറെ എന്റെ ആത്മീയ ജീവിതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് 4 മണിക്ക് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. പ്രിയമുള്ളവർ, ഞങ്ങൾ ഇത് കേട്ട് സന്തോഷിക്കുന്നില്ല. ഞങ്ങൾ ചില പറയും എന്റെ ക്വയറ്റ് ടൈം ആണ് എന്റെ ശക്തി. ചില പറയും ക്വയറ്റ് ടൈമിൽ ഒന്നും കാര്യമില്ല, ഞാൻ മാസത്തിലെ അവസാനത്തെ 3 ദിവസം ഞാൻ ഉപേക്ഷിക്കുന്നു, അതാണ് എന്റെ ബലം. ചില പറയുന്ന എന്നറിയോ, ഞാൻ ബൈബിൾ വളരെ ആധികാരികമായിട്ട് പഠിക്കുന്ന ഒരാളാ. ഇതൊന്നുമല്ല പ്രിയമുള്ളവരെ, ഇതൊന്നുമല്ല. നിങ്ങള് വിശ്വാസ ഇതെല്ലാം വേണം, വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. വിശ്വാസത്തിന്റെ നായകനും അതിനെ പൂർത്തി വരുത്തനുമായ യേശുവിനെ തന്നെ നോക്കണം. ഹല്ലേലൂയ. നമ്മുടെ അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ തന്നെ നിരന്തരമായി ശ്രദ്ധിച്ചു നോക്കണം. അവൻ തന്റെ മുമ്പിലുള്ള സന്തോഷമോർത്ത് അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്തു. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മറുക്കാതിരിക്കാൻ പാപികളെ തനിക്ക് ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊണ്ടേയിരിക്കണം. ഒരു ശേഷം പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കാം. ഇറ്റ്സ് എ റിയൽ സ്റ്റോറി. ജിം എന്ന് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവമകൻ ജീവിച്ചിരുന്നു. അദ്ദേഹം വളരെ ഫെയ്ത്ത്ഫുള്ളായി ജീവിച്ച ഒരു ദൈവവേദലാണ്. കർത്താവിനെ അവസാനം വരെ അദ്ദേഹം സ്നേഹിച്ചു. അദ്ദേഹം രാവിലത്തെ പ്രാർത്ഥനയിൽ കുറെ ടൈം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. നല്ലത്, ബൈബിൾ സ്റ്റഡി ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു, നമുക്ക് പറഞ്ഞ എല്ലാം ഉണ്ടായിരുന്നു. അദ്ദേഹം രാവിലെ എഴുന്നേൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രയർ സ്റ്റൈൽ ഇങ്ങനെയാണ്, കർത്താവിന്റെ അടുക്കൽ ചെന്നിട്ട് പറയും, ഡിയർ ഗോഡ് ദിസ് ഈസ് ജിം, കർത്താവേ നമ്മൾ പറയത്തില്ലേ, ഇതേ ഞാൻ കർത്താവേ ഇതാ ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ, ഡിയർ ഗോഡ് ഇസ് ജിം. അദ്ദേഹം പറയാണ്, എല്ലാ ദിവസവും ഞാനത് ആവർത്തിക്കുമായിരുന്നു, അവസാനം എനിക്ക് പ്രായമായി, എനിക്ക് ക്വയറ്റ് ടൈമിന് സാധിക്കുന്നില്ല, ബൈബിൾ തുറന്ന് വായിക്കാനായിട്ട് എനിക്ക് കഴിയുന്നില്ല, എന്റെ ശരീരം ക്ഷീണിച്ച് ഓടിയിറങ്ങി വേല ചെയ്യാൻ എനിക്ക് കഴിയുന്നില്ല. എല്ലാ ദിവസവും രാവിലെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു, ഡിയർ ഗോഡ് ഇറ്റ് ഇസ് മീ, ഇറ്റ് ഇസ് ജിം. എന്നാൽ അദ്ദേഹം തളർന്ന് ക്ഷീണിച്ചു കിടക്കുന്ന ദിവസങ്ങളിൽ രാവിലെ അദ്ദേഹം ഒരു ശബ്ദം കേട്ടു, ഡിയർ ജിം, ദിസ് ഈസ് യുവർ ഗോഡ്. ജിമേ ഇത് ഞാനാ, നിന്റെ ദൈവം, നരക്കുവോളം ചുമക്കുന്ന അനന്യനായ മാറാത്തവനായ അവൻ, അവനാണ് നിന്റെ ബലം. ഒരുപക്ഷെ നിന്റെ ശല്യ ശക്തിയും ചോർന്നു പോയേക്കാം, നീ ക്ഷീണിച്ച് തളർന്നു പോയേക്കാം, ആരും നിന്നെ ബലപ്പെടുത്താനില്ലെന്ന് വന്നേക്കാം, ആരും നിന്നെ മനസ്സിലാക്കില്ലെന്ന് വന്നേക്കാം. അപ്പോൾ നിന്റെ ശബ്ദങ്ങൾക്കും മാറാത്തവനായ ഇമ്മാനുവേൽ ജീസസ് അവനെ കാണുമ്പോഴാണ് നമ്മുടെ ദുഃഖം തീർന്നു പോകുന്നത്.
ശ്രമിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം.